1986 എന്നെ വളരെ സ്നേഹിക്കുന്ന, വളരെയധികം ആത്മീയമായി സഹായിച്ച ഒരു ദൈവദാസന് അമേരിക്കയിലേക്ക് വരുവാൻ വിസ എടുക്കുന്നതിന് സഹായിപ്പാൻ അദ്ദേഹത്തോടു കൂടെ മദ്രാസിലുള്ള എംബസിയിലേക്ക് ഞാൻ പോയി. അന്ന് അദ്ദേഹത്തിന് വിസ കിട്ടിയില്ല. ആ വിസ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വന്ന് ഫില്ലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിലേക്ക് പോകുവാൻ ഇത്രത്തോളം നിബന്ധനകളില്ലല്ലോ, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കാരണം ബുദ്ധിഭ്രമമുള്ളവന്, പകർച്ചവ്യാധിയുള്ളവന് അങ്ങനെ ഒരു വലിയ പട്ടിക കൊടുത്തിട്ട് അവസാനം പറഞ്ഞിരിക്കുകയാണ്, അമേരിക്കൻ ഐക്യനാടുകളിലല്ലാതെ ലോകത്തിന്റെ എവിടെയെങ്കിലും നിന്ന് മെഡിസിൻ പാസ്സായിട്ടുണ്ടെന്ന് വരികിൽ ഇവിടെ വരാൻ വളരെ പ്രയാസമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴാ നിബന്ധനകളെ കേട്ട് മാറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. 1986 ഫോറിൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മെഡിക്കൽ സയൻസിൽ ബിരുദമെടുത്തവർക്കും വരാൻ പ്രയാസമായിരുന്നു. ഞാൻ പറയാനുള്ള കാരണം, നാം ഇന്ന് വസിക്കുന്ന രാജ്യത്തിന് അതിൽ മറ്റുള്ളവർക്ക് പ്രവേശനം കൊടുക്കുവാൻ എൻട്രൻസ് റിക്വയർമെന്റ്സ് ഉണ്ട്, പ്രവേശനത്തിന് നിബന്ധനകളും വ്യവസ്ഥകളും ഉണ്ട്. ദൈവത്തിന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം ലോകത്ത് പണിതെടുക്കുന്ന സ്വർഗത്തിന്റെ രാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനും ചില പ്രവേശന നിബന്ധനകളുണ്ട്. There are certain entry requirements that need to be fulfilled for a person to enter into the life in God's kingdom. ദൈവരാജ്യത്തിന്റെ ജീവൻ അവകാശമാക്കുവാൻ ചില പ്രവേശന നിബന്ധനകൾ നാം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ വരുന്ന രാത്രികളിൽ, ഈ രാത്രി തുടങ്ങി വരുന്ന രാത്രികളിൽ, നമ്മുടെ കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ആ എൻട്രൻസ് റിക്വയർമെന്റ്സിനെ കുറിച്ച് പഠിക്കുവാൻ, നിങ്ങളോടൊപ്പം ചിന്തിക്കാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ നൽകിയിരിക്കുന്നത്. അതിനാധാരമായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ദയവായി ഉറക്കെ മലയാളത്തിൽ വായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം. മതി, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എന്ന് വരികിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ഈ സ്വർഗരാജ്യം, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായിടത്തും രാഷ്ട്രീയമാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതൊരു ദൈവദത്തമായ രാഷ്ട്രീയമാണ്. ദൈവം മനുഷ്യനെ തനിക്ക് ബോധിച്ച രീതിയിൽ അവന്റെ സകല മണ്ഡലങ്ങളെയും ഭരിക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവം രാജാവായി ദൈവത്തിന്റെ സ്വഭാവത്തിന് പൂർണമായ സ്വാതന്ത്ര്യത്തിൽ മറ്റൊരു വ്യക്തി പോലും ചോദ്യം ചെയ്യാതെ തനിക്ക് ബോധിച്ച രീതിയിൽ തന്റെ സൃഷ്ടി മണ്ഡലത്തെ താൻ നിയന്ത്രിച്ചു നടത്തുന്ന ദൈവിക ഭരണ സംവിധാനത്തിനാണ് ദൈവരാജ്യം, ദൈവരാജ്യം എന്ന് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ ദൈവരാജ്യത്തിന് സ്വർഗരാജ്യം, സ്വർഗരാജ്യം എന്നാണ് പറയുന്നത്. എന്നെ ഞാൻ ഈ പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. എന്നാൽ ഇന്ന് പണ്ഡിതന്മാരുടെ പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്, വിശുദ്ധ മത്തായി ദൈവരാജ്യത്തിന് സ്വർഗരാജ്യം എന്നാണ് എഴുതിയത്. അതിന് കാരണം, യഹൂദന്മാരുടെയിൽ അവരുടെ 10 കൽപ്പനകളിൽ ഒരു കൽപ്പനയായിരുന്നു നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം നീ വൃദ്ധാവിൽ ഉപയോഗിക്കരുത് എന്നുള്ളത്. അതുകൊണ്ട് ദൈവത്തിന് പര്യായ പദമായി അത്യുന്നതൻ, വിശുദ്ധൻ, സ്വർഗം ഇത്യാദി ധാരാളം പര്യായ പദങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. നമ്മുടെ കർത്താവ് പലസ്തീന നാട്ടിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്ത് ചാവുകടലിന്റെ തീരത്ത് ഒരുപറ്റം യഹൂദ ഭക്തന്മാർ താമസിച്ചിരുന്നു. എസ്സീൻസ് എന്ന് പറയുന്ന ഒരു മൊണാസ്റ്റിക് ആശ്രമ സമൂഹത്തിലെ അംഗങ്ങളാണവർ. 24 മണിക്കൂർ 3 ഷിഫ്റ്റ് ഡ്യൂട്ടിയിൽ ഈ വിശുദ്ധന്മാർ, ഈ ഭക്തന്മാർ, ഈ വേർപെട്ടവർ തിരുവചനം പഠിക്കുകയും തിരുവചനം പകർത്തി എഴുതുകയും ചെയ്തിരുന്നു. അന്ന് പ്രിന്റിംഗ് പ്രസ് ഇല്ലെന്നോർത്തോളം ദൈവത്തിന്റെ വചനം കൈയെടുത്ത് പ്രതികളായിട്ടാണ് പ്രചരിപ്പിച്ചിരുന്നത്. 3 ഷിഫ്റ്റുകളായി അവർ, 8 മണിക്കൂർ വീതമുള്ള 3 ഷിഫ്റ്റുകളായി അവർ ദൈവത്തിന്റെ വചനം പകർത്തി എഴുതുന്ന ഒരു സ്ക്രിപ്റ്റോറിയം അവർക്കുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോൾ അവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം പുരാവസ്തു ഗവേഷണം നടത്തിയിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ട് സ്ഥിരീകരിക്കുവാൻ കഴിയുന്ന ചരിത്ര വസ്തുതയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ അവർ പകർത്തി എഴുതുമ്പോൾ അവരുടെ ഷിഫ്റ്റിന്റെ മേധാവി അല്ലെങ്കിൽ സൂപ്പർവൈസർ യഹോവയുടെ നാമം യഹോവ എന്ന പദം ഉച്ചരിക്കാതെ അതിന് പകരം ആദോനായി എന്ന് വിളിച്ചു പറയും. ആദോനായി എന്ന് പറഞ്ഞാൽ ലോർഡ്, യജമാനൻ, യഹോവ എന്ന പദം അവർ ഉച്ചരിക്കരുത്. പറയുന്നത് അവർ എബ്രായ ഭാഷയിൽ എന്ന നാല് അക്ഷരങ്ങൾ എഴുതുന്നതിന് മുമ്പായി അവർ ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പോയി ഈ പേനയുടെ അറ്റത്തെ മഷി കഴുകിക്കളഞ്ഞിട്ട് പുതിയ മഷി എടുത്ത് എന്നെഴുതി തിരിച്ചുപോയി വീണ്ടും ആ മഷി കഴുകിക്കളഞ്ഞ് ഒപ്പിയതിന് ശേഷമാണ് ശേഷമുള്ള തിരുഗ്രന്ഥ ഭാഗങ്ങൾ എഴുതുന്നത്. എന്തിനാണെന്നറിയാമോ? ഇസ്രായേലിൽ ഒരുവൻ ദൈവത്തോടടുത്താൽ തന്നെ അവൻ ആദരിച്ചത് അവരാദരിച്ച നിമിത്തം യഹോവയെ ഭയപ്പെട്ടത് നിമിത്തം തന്റെ വിശുദ്ധന്മാർ അവനോട് ഉടമ്പടി ചെയ്തെന്നവർ അവന്റെ നാമം ഉത്സാഹ ഉപയോഗിക്കുകയില്ല എന്ന് മാത്രമല്ല അത്ര ഭക്തിയാദരവോടുകൂടിയാണ് തിരുനാമം പകർത്തി എഴുതിയത്. അവരുടെ ഇടയിൽ ദൈവമേ 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 എന്നൊക്കെ പറഞ്ഞാൽ അരോചകമായിത്തീരും. എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വിശുദ്ധ മത്തായി എഴുതായ സുവിശേഷത്തിൽ അതുകൊണ്ട് ദൈവത്തിനുള്ള പര്യായ പദങ്ങളിൽ ഒന്നായ സ്വർഗം എന്നാണ് ദൈവരാജ്യത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. നാം ഒക്കെ മുടിയമൂത്രം എന്ന് പറയുന്ന ആ നല്ല വചനമുണ്ടല്ലോ, നമ്മൾ മുടിയമൂത്രം എന്ന് പറയുന്നവരെല്ലാം മുടിഞ്ഞു പോവാൻ നശിച്ചു പോവാൻ കേടാണ്. ആ നല്ല വചനമുണ്ടല്ലോ, കർത്താവിന്റെ കൃപകളെ പ്രാപിച്ച ആ കൊച്ചൻ അവൻ വീട്ടിലേക്ക് മാനസാന്തരപ്പെട്ട് അപ്പന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു പ്രതിഷ്ഠാ വാചകമുണ്ട്, ഞാൻ എന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് എന്ത് പറയും? അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും വിരുദ്ധമായി പാപം ചെയ്തിരിക്കുന്നു. ആകാശത്തിന് വിരുദ്ധമായിട്ടാണോ അവൻ പാപം ചെയ്തത്? അല്ല, ഞാൻ ദൈവത്തിന് വിരുദ്ധമായി പാപം ചെയ്തു എന്നുള്ള അവന്റെ കുറ്റം ഏറ്റു പറച്ചതിൽ അപ്പാ ഞാൻ നിനക്കും സ്വർഗത്തിനും വിരുദ്ധമായി പാപം ചെയ്തിരിക്കുന്നു. സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിനുള്ള ഒന്നാം നൂറ്റാണ്ടിലെ പര്യായ പദങ്ങളിൽ ഒന്നാണ്. അപ്പോൾ സ്വർഗരാജ്യവും ദൈവരാജ്യവും തമ്മിൽ എന്റെ അറിവിൽ വ്യത്യാസമില്ല. നിങ്ങൾ അത് തൽക്കാലം എന്നോട് ചേർന്ന് അംഗീകരിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഒരുവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നൊരു വാഴ്ത്തപ്പെട്ട കർത്താവ് ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ഈ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ ഒരു വിസയ്ക്ക് വേണ്ടി നാം ഈ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരെ ചെന്ന് കാണുമ്പോൾ നാം മൂന്നാം ടു തേർഡ്സ് വേൾഡിൽ പെടുന്നവരാകയാൽ നമുക്കൊരു പേഴ്സണൽ ഇന്റർവ്യൂ നടത്തിയിട്ടേ അവർ വിസ തരത്തു. കൂടുതൽ പറയുന്നില്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രന്റെ രാജ്യത്തിലേക്ക് ഒരു പ്രവേശനം വേണമെന്നുവരികിൽ അതിനും ദൈവപുത്രൻ ഒപ്പിട്ട സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന മാറ്റപ്പെടാത്തതായ ചില വ്യവസ്ഥകൾ. ഇതിനകത്ത് ഡിപ്ലോമാറ്റിക് വിസ ഒന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെ ഒരു വ്യത്യാസവും കൂടാതെ സകല ഭൂമണ്ഡലത്തിലുള്ള സകല മനുഷ്യരും ഒരുമിച്ച് അനുസരിക്കേണ്ട പാലിക്കേണ്ടതായ ചില വ്യവസ്ഥകൾ. ആ വ്യവസ്ഥകളിൽ ഒന്നാമത്തെ വ്യവസ്ഥയാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയുവാൻ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ പ്രേരണ നൽകിയിരിക്കും. ഒരുവൻ ദൈവരാജ്യത്തിൽ കടക്കണമെന്നുണ്ടെങ്കിൽ സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എന്ന് വരികിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയും. എന്താണ് ഈ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുക എന്ന വാക്കുകൊണ്ട് കർത്താവ് അർത്ഥമാക്കിയിരിക്കുന്നു? ഈ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുക എന്ന കർത്താവിന്റെ ആ ഉപദേശം വാസ്തവത്തിൽ മൂന്ന് വ്യത്യസ്ത രീതിയിൽ നൽകപ്പെട്ടിരിക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ കർത്താവിനെ ഒരു രാത്രിയിൽ സന്ദർശിക്കുവാൻ എത്തിയ ഒരു യഹൂദ മത പണ്ഡിതനോട് അവരുടെ പ്രമാണിമാരിൽ ഒരുത്തനായ നിക്കോദേമോസിനോട് കർത്താവ് സംസാരിക്കുമ്പോൾ പറഞ്ഞ പുതുജനനത്തിന്റെ ആവശ്യകതയുടെ ഉപദേശത്തിൽ കൂടെ കാണുവാനായിട്ട് സാധിക്കും. കർത്താവിന്റെ അടുക്കൽ ആ പ്രമാണിയായ മനുഷ്യൻ വന്നപ്പോൾ അറിവുള്ളവൻ പ്രമാണിയായവൻ യേശുവിനെ ആദരിച്ചവൻ, ഗുരു നീ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് വരികിൽ ഈ പ്രവൃത്തികൾ ചെയ്യുവാൻ നിന്നെ കൊണ്ട് കഴിയുകയില്ല. യേശുവിനെ കുറിച്ച് കേട്ട് യേശുവിന്റെ പ്രവൃത്തികളെ പഠിച്ച് ദൈവത്തിന്റെ വചനവുമായി ആ പ്രമാണി തട്ടിച്ചു നോക്കിയപ്പോൾ അവന്റെ നിഗമനം ഇതാണ്, ഇവൻ ദൈവത്തിൽ നിന്നുള്ളവനാകയാലാണ് ഈ പ്രവൃത്തികളും മഹത്വക്കളും അവൻ ചെയ്തു കൊടുക്കുന്നത്. യേശു അവന്റെ ഈ വലിയ തീസിസ് അവിടെ അവൻ പ്രസന്റ് ചെയ്തു. അവന്റെ ഗവേഷണത്തിന്റെ ഈ പരിണിത ഫലം യേശുവിന്റെ മുമ്പിൽ കൊണ്ടുപോയി അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. ശിമോൻ പത്രോസിനോട് പറഞ്ഞ പോലെ കർത്താവ് അവനോട് പറഞ്ഞില്ല. നമ്മൾ ശിമോൻ പത്രോസിനോട് കർത്താവ് പറഞ്ഞൊക്കെ പിഒഎഫ്ഐ ക്യാമ്പിൽ ചിന്തിച്ചാണല്ലോ. കർത്താവ് അവനോട് പറയുന്നു, സത്യമായി സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഒരുവൻ പുതുതായി ജനിച്ചില്ല എങ്കിൽ അവൻ സ്വർഗരാജ്യം കാണുകയില്ല. മൂന്നാം വാക്യം, അഞ്ചാം വാക്യത്തിൽ ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഒരുവൻ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എന്നുവരികിൽ അവൻ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. നീ ദൈവത്തിന്റെ രാജ്യം കാണുകയില്ല, നീ ദൈവത്തിന്റെ രാജ്യത്തിലോട്ടൊന്ന് കടക്കത്തുമില്ല. നിന്റെ വലിയ തീസിസ് ഉണ്ടല്ലോ, നീ ഗവേഷണം ചെയ്ത് ശരിയായി കണ്ടുപിടിച്ചിരിക്കുന്ന നിന്റെ ഈ ഗവേഷണ റിപ്പോർട്ട് ഉണ്ടല്ലോ, ഒരുപക്ഷെ നിന്റെ പ്രൊഫസർമാർ അതിന്മേൽ മുദ്ര കുത്തിത്തരും, മിടുക്കൻ മിടുക്കനാണ്. നിനക്ക് നല്ല ഓണററി ഡിഗ്രി അല്ലെ ഏഴ് ഡിഗ്രി ഒക്കെ കിട്ടും, പക്ഷേ ഈ ഡിഗ്രിയും കൊണ്ടൊന്നും ഈ രാജ്യത്തിൽ കടക്കാനായിട്ട് പറ്റത്തില്ല. ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു, സത്യമായി സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ല എന്ന് വരികിൽ ദൈവരാജ്യം കാണുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും നീ പുതുതായി ജനിക്കുന്നില്ല എന്നതെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. നിക്കോദിമോസിന് സംശയം, ഗുരു ഈ പ്രായമായതിനു ശേഷം ഇനിയും ഞാൻ അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ കടന്നു, ഇനി അവനോട് ജനിക്കാൻ പറ്റുമോ? നിക്കോദിമോസിനെ ജിജ്ഞാസ ഉണർത്തിയ അവന്റെ ആ ചോദ്യത്തിന് കർത്താവ് കൊടുക്കുന്ന മറുപടി, അമ്മയുടെ ഉയരത്തിൽ കടന്നിട്ട് വീണ്ടും കടന്നിട്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാമായിരുന്നു എന്നരികിൽ മനുഷ്യനത് കണ്ടുപിടിക്കും ഇല്ലേ. ടെസ്റ്റ് ട്യൂബിന് ആദ്യ ശിശുവിനെ ഉണ്ടാക്കാൻ മനുഷ്യൻ കണ്ടുപിടിച്ചു. എന്തെല്ലാം കഴിവുകളാണ് മനുഷ്യൻ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ശാസ്ത്രം ഇങ്ങനെ പുരോഗമിച്ചാൽ എയ്ഡ്സിനും ആ ഒരു ഇനോക്കുലേഷൻ കണ്ടുപിടിക്കുന്ന കഥാവെ, ഈ രോഗികളെ ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട്, പക്ഷെ ഇതിന്റെ ഫലം എന്താണെന്ന് ഓർക്കുമ്പോൾ, ആ ഫലം നിമിത്തം വരുന്ന അഴിഞ്ഞാട്ടത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ വലിയ ദുഃഖവുമുണ്ട്. രോഗിയുടെ സ്ഥിതി ഓർക്കുമ്പോൾ ദുഃഖമുണ്ട്. ദൈവമേ അവനെ വിടുവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അവന് പ്രതിവിധി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ അത്ഭുത മരുന്ന് കണ്ടുപിടിച്ച ലോകത്തുവിന്റെ പ്രേക്ഷതയ്ക്ക് അങ്ങ് ലൈസൻസ് എഴുതി കൊടുക്കുകയാണ്, എന്ത് ചെയ്യും? ധർമ്മ സങ്കടത്തിലാണ്. അപ്പോൾ നിക്കോദിമോസ് ചോദിച്ച ചോദ്യത്തിന് കർത്താവേ തിരിച്ച് അമ്മയുടെ ഉദരത്തിൽ കടത്തിയിട്ട് തിരിച്ചു വരുത്താമെന്നാണോ പറയുന്നതിൽ മനുഷ്യൻ അതും കണ്ടുപിടിക്കേണ്ടി. നിക്കോദിമോസേ അത് നടക്കത്തില്ല, അങ്ങനെയല്ല. എന്താണ് ഞാൻ പറയുന്നത്? ഒരുവൻ ഉയരത്തിൽ നിന്ന് ജനിച്ചില്ല എന്ന് ഈ പുതുതായി ജനിക്കുക വീണ്ടും ജനിക്കുക എന്ന് പറയുന്നതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന ആ വാക്കിന് അതുപോലെ അർത്ഥവത്തായ ഒരു ട്രാൻസ്ലേഷനാണ്, നീ ഉയരത്തിൽ നിന്ന് ജനിക്കുന്നില്ല എന്നുള്ളത്. ഉയരത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും നീ ജനിക്കുന്നില്ല എന്ന് വരികിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ജഡരക്തങ്ങൾ സ്വർഗരാജ്യത്തെ അവകാശമാക്കുകയില്ല. ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു. ആത്മാവിൽ നിന്ന് ജനിച്ചവന് മാത്രമേ, ഉയരത്തിൽ നിന്ന് ജനിച്ചവന് മാത്രമേ ദൈവം പിതാവായി നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് വരികിൽ മാത്രമേ നിനക്ക് ദൈവത്തിന്റെ രാജ്യത്തിൽ പൗരനായിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം നമ്മുടെ പിതാവായി, ദൈവം നമ്മെ സൃഷ്ടിക്കുന്ന ഒരു ജനം. മാതാപിതാക്കളുടെ ഇഷ്ടത്താൽ മനുഷ്യനായി ജനിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും കർത്താവ് കൊടുക്കുന്ന പ്രവേശനത്തിന്റെ റിക്വയർമെന്റ് ആണ്, നീ മനുഷ്യനായി ജനിച്ചതിന് ശേഷം നീ ദൈവത്താൽ ഒന്നുകൂടെ ജനിക്കണം, ഉയരത്തിൽ നിന്ന് ജനിക്കണം, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ഈ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബന്ധുക്കൂസുകാരായ ഞങ്ങളും ബ്രദറുകാരും ബാപ്റ്റിസ്റ്റുകാരും അങ്ങനെ ചില ഡിനോമിനേഷൻസ് വെച്ച് ബാക്കി എല്ലാവരും വിചാരിച്ചേക്കുന്നേ ഇത് മാമോദീസായാലുള്ള വീണ്ടും ഞാൻ കാണുന്ന ഞാൻ എന്റെ മാന്യ സ്നേഹിതരോട് ബഹുമാനപൂർവ്വം പറയുന്നു, നിങ്ങൾ ആ വേദഭാഗം ശരിയായിട്ട് പഠിച്ചിട്ടില്ല. ഞാൻ കുറ്റം പറയുകയല്ല, ദൈവത്തിന്റെ വചനം ശരിയായി ഗ്രഹിച്ചിട്ടില്ല എന്ന് പറയാണ്. കാരണം ആദിമ സഭയിൽ മാമോദീസ മൂലം ഒരു വീണ്ടും ജനന ഉപദേശം ഇല്ലായിരുന്നു. ആദിമ സഭയിൽ എന്നല്ല, AD 120 മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്ന അപ്പസ്തോലന്മാരുടെ ഉപദേശം എന്ന് പറയുന്ന ഡിഡക്ക എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. നിങ്ങൾ അത് വഹിച്ചാൽ മനസ്സിലാകും അന്ന് പോലും മാമോദീസായാലുള്ള വീണ്ടും ജനനം എന്ന ഉപദേശം ഇല്ലായിരുന്നു. വീണ്ടും ജനനം നടക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഒരു പുതുതായി ജനിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? വിശുദ്ധ പത്രോസ് അതിനെ കുറിച്ച് സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നിർജീവവും അഴിഞ്ഞു പോകുന്നതും നഷ്ടപ്പെടുന്നു. കെടുന്നതുമായ ബീജത്താലല്ല, കെടാത്ത ബീജത്തിനാൽ, ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളത്താലും ആത്മാവിനാലും എന്ന് വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ഈ വചനം കേട്ട് പരിശുദ്ധാത്മാ ഉള്ളിൽ ക്രിയ ചെയ്ത് ഒരുവൻ ദൈവത്തിന്റെ പൈതലായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഈ വചനത്തോടുകൂടിയ ജലസ്നാനത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തീത്തോസിന്റെ ലേഖനം 3:5 അവൻ നിങ്ങളെ ത്രൂ ദ വാഷിംഗ് ഓഫ് റീബർത്ത്. എനിക്ക് മലയാളത്തിൽ വായിച്ചിട്ടുണ്ട്. തീത്തോസിന്റെ ലേഖനം 3:5
അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്, നാം അവന്റെ കൃപയാൽ നീതി ജനിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും
പുനർജനനമാകുന്ന സ്നാനം കൊണ്ടും നമ്മുടെ പുനർജനന സ്നാനം. അപ്പൊ പിന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വായിക്കാം.
നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും
പുനർജനന സ്നാനം, അതായത് വെള്ളത്താലും ആത്മാവിനാലും എന്ന വീണ്ടും ജനനം എന്ന് പറയുന്നത് പുനർജനനമാണ്. ആ വെള്ളം എന്ന് പറയുന്നത് വചനത്താൽ ഒരുവൻ ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് ഒരുവൻ ദൈവത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം തന്റെ വചനത്താൽ അവനെ വീണ്ടും ജനിപ്പിച്ച് അവന് പിതാവ് ആയിത്തീരുന്നു. അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടത്താൽ ജനിക്കുന്ന മക്കളായി തീരണം നമ്മൾ. എന്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റാണ്, ഒരിക്കൽ കേരളത്തിൽ വെച്ച് പറഞ്ഞ ഒരു സംഭവം എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. നിങ്ങൾ ക്ഷമിക്കണേ അത് കേൾക്കുമ്പോൾ. ഒരു വീട്ടിലെ മിടുക്കനായ ഒരു കുട്ടി ഒരു പ്രത്യേക ദിവസം മുതൽ വളരെ മ്ലാനവദനനായി കാണപ്പെട്ടു. അവന് തലവേദന, ഉറക്കമില്ല, ഉത്സാഹമില്ല, ഊണിനി, അവനെപ്പോഴും അസുഖം. അവനെ കൊണ്ട് അവർ പോകാവുന്ന എല്ലാ ഡോക്ടർമാരെടുക്കലും പോയി, ആർക്കും പ്രതിരോധം ഉണ്ടാകും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മനഃശാസ്ത്രജ്ഞൻ, ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുക്കൽ അവനെ കൊണ്ടുപോയി. അദ്ദേഹം ഇവനുമായി സുഹൃത്ത് ബന്ധത്തിലായി പരിശോധിച്ചപ്പോൾ ഇവൻ ഡോക്ടറോടൊരു ചോദ്യം, ഈ സൈക്യാട്രിസ്റ്റിനോടൊരു ചോദ്യം ചോദിച്ചു. ഡോക്ടർ, എന്റെ അപ്പനും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലേ? നിന്നോട് ആര് പറഞ്ഞു? സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികൾ രണ്ടോ മൂന്നോ മതിയെന്ന്. ഞാൻ 6-ാമത്തെ കുട്ടിയാണ്, എന്റെ അപ്പനും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലേ? ഇങ്ങനെ അനിഷ്ടമായി ജനിച്ചവരൊക്കെ നമ്മുടെ ഇടയിൽ കാണും. നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഒരു കാര്യം ഒരു മാതാപിതാക്കളുടെ പക്ഷത്തിന് എനിക്ക് പറയാനായിട്ട് സാധിക്കും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിന്റെ വചനപ്രകാരമുള്ള വീണ്ടും ജനനം എന്ന് പറയുന്നത് അവന്റെ സ്നേഹത്താലുള്ള ജനനമാണ്, അവന്റെ ആഗ്രഹപ്രകാരമുള്ള ജനനമാണ്. നിന്റെ ആദ്യത്തെ കൺമണിക്ക് വേണ്ടി നീ കൊടിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഔഷിക്കോറം ഓടിപ്പോയി കൈകളെടുത്ത് താരാട്ട് മാറി നിന്റെ കൺകുടർക്ക പിടിച്ചതിന്റെ ആ ചോരക്കുഞ്ഞിനെ പിടിച്ച അവസ്ഥയെ നീ നോക്കി നോക്കുക. നിനക്ക് എന്തോരു മഹിമയായിരുന്നു, എന്തോരു ക്രെഡിറ്റായിരുന്നു. കർത്താവിന്റെ വേല ചെയ്തുകൊണ്ട് സ്വന്തം ചെയ്തുകൊണ്ടിരുന്നതിനാൽ സ്വന്തം കുഞ്ഞിരിക്കും പ്രായമാകുന്നവരെയും പോയി കാണുവാൻ ദൈവരാജ്യ നിമിത്തം കഴിയാതിരുന്ന ദൈവദാസന്മാർ നമ്മുടെ പക്ഷത്തിലുണ്ടവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ സാധാരണ സംഭവമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തോരു കൊതി, എന്തോരു സ്നേഹം. ഈ കുഞ്ഞിനെ കരങ്ങളിൽ എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ പ്രതീതി നോക്കി നോക്കി സ്വർഗത്തിലെ ദൈവം അതുപോലെ വാത്സല്യപൂർവ്വം സ്നേഹപൂർവ്വം തന്റെ ഹിതപ്രകാരം തന്റെ സ്നേഹത്തിൽ തന്റെ ശക്തിയാൽ തന്റെ വചനത്താൽ തന്റെ കൃപയാൽ നമ്മുടെ മേലത് ഔദാര്യമായി ചൊരിഞ്ഞു തരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനാൽ അവൻ നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു. നാം അവന്റെ സ്നേഹമക്കളായിത്തീരുന്നു. നാം ആവശ്യമില്ലാത്തവരല്ല, നാം എക്സ്ട്രാസ് അല്ല, നാം അഡീഷൻസ് അല്ല, നാം അബദ്ധങ്ങളല്ല, നാം അവന്റെ പ്രിയപുത്രന്റെ ഓമന മക്കളായിത്തീരുന്നു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാവായി ദൈവത്തിന്റെ വചന മൂലം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മൂലം നിങ്ങൾ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം കാണുകയില്ല, സ്വർഗരാജ്യത്തിനകത്ത് പ്രവേശിക്കുകയുമില്ല. ഇനി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്നും നാം വായിച്ച ഭാഗത്തെ കടന്നത്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്ത് കടക്കില്ല. നമുക്ക് ഒന്നുകൂടെ 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ശിഷ്യന്മാരുടെ സംശയമായി യേശുവിന്റെ അടുക്കൽ വന്നതായിട്ടാണ് അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുരു, ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരായിത്തീരും? ആരായിരിക്കും ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ? ഞാൻ ഈ വേദപുസ്തകം വിശ്വസിക്കുന്നതിന്റെ അല്ലെങ്കിൽ എനിക്ക് യാതൊരു സങ്കോചവും കൂടാതെ എവിടെ നിന്ന് എന്റെ കർത്താവിന്റെ സാക്ഷ്യം ഈ പുസ്തകം വിളിച്ചുകൊണ്ട് പറയാനായിട്ട് സാധിക്കുന്നതിന്റെ കാരണം ഇതിന്റെ പരമാർത്ഥതയാണ്. ഇത് BYFA ക്യാമ്പിൽ ഞാൻ വേറൊരു സംഭവത്തിൽ കൂടി പറഞ്ഞു. കാരണം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാലയളവിൽ ദൈവസഭയുടെ നേതാക്കന്മാരായി വിരാജിച്ചിരുന്ന ദൈവദാസന്മാരുടെ പല ന്യൂനതകളും യാതൊരു പെയിന്റും അടിച്ചാറ്റി അത് കാർപ്പറ്റിനിടയിൽ സ്വീപ്പിംഗ് അണ്ടർ ദ കാർപ്പറ്റ് എന്നൊരു പ്രയോഗമുണ്ട്. കുറ്റങ്ങളും മാറാരകളും എല്ലാം അടിച്ച് ഒതുക്കി പൊടിയെല്ലാം കൂവർ ചെയ്ത് കളയാതെ വാക്യം അടിക്കാതെ കാർപ്പറ്റിനടിയിൽ തൂത്തിടുന്ന ഒരു സ്വഭാവമല്ല, മറിച്ച് അവരുടെ പോരായ്മകളെ എടുത്തു കാണിച്ച് അതിൽ കൂടെ ദൈവത്തിന്റെ ജനം അനുഭവ പാഠങ്ങൾ ആത്മീക പാഠങ്ങൾ പഠിച്ചിരുന്നു. സത്യത്തെ സത്യമായി അവർ നിലനിർത്തിയിരുന്നു. നാം പറയുന്ന സാക്ഷ്യങ്ങൾ, നാം മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന സാക്ഷ്യങ്ങൾ അവർ തികച്ചും യാഥാർത്ഥ്യമുള്ളതായി തീരട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന് നമ്മുടെ സാക്ഷ്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ ഇന്ന് നാം വായിച്ച വേദഭാഗത്തോടനുബന്ധിച്ച് നോക്കിയാൽ ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ശിഷ്യന്മാർ ഈ പ്രശ്നത്തിൽ കുരുങ്ങിക്കിടങ്ങുന്ന കാണാനായിട്ട് സാധിക്കും. 1-ാം പ്രാവശ്യവും 2-ാം പ്രാവശ്യവും 3-ാം പ്രാവശ്യവും ഒരേ ക്ലാസ്സിൽ തോറ്റ കുട്ടിയോട് നമുക്ക് എന്തെങ്കിലും അഭികാമ്യമുണ്ട്, നമ്മളവനെ മറച്ചു വയ്ക്കും, നമ്മളതിൽ പ്രശംസിക്കത്തില്ല. ഒരേ പാഠത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാരായ 12 പേരും 3 പ്രാവശ്യം തോറ്റുതൊപ്പിയിട്ടതായിട്ടാണ് വേദപുസ്തകത്തിൽ ഈ ഒരു കാര്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പറയുന്ന ഒരു സംശയവുമായിട്ട് പോകുന്നു. ഗുരു, ദൈവരാജ്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠനും മഹിമയുള്ളവനും വലിയവനും ആരാണ്? സംശയം. എന്നാൽ ഇതേ കാര്യം ആവർത്തിച്ചിരിക്കുന്ന ചില മറ്റു ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ വായിച്ചു. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 36 വരെയുള്ള വാക്യം. കയ്യിൽ വെച്ച് അവരെ ശാസിക്കാതെ വീട്ടിൽ വന്നപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ വഴിയിൽ വെച്ച് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തത് എന്താണ്? അപ്പോൾ ഗുരുവിനോടുകൂടി നടന്നാൽ എല്ലാം ഗുരുവൻ അനുവദിക്കുമെന്നില്ല. ഗുരുവൻ അല്പകാലം മൗനമായിരുന്നാൽ അത് അഭികാമ്യമാകണമെന്നുമില്ല. ഇത് ജീവിതത്തിലേക്ക് ഒരു വിരൽപ്പം എറിയട്ടെ. നമ്മുടെ ഗുരു അല്പനേരം മൗനമായിരുന്നാൽ അവനെ അംഗീകരിക്കുന്നുവെന്നല്ല, അവൻ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇന്ന് രാത്രി നിന്റെ ഗുരുനാഥൻ നിന്നോട് കണക്ക് തീർക്കുന്ന ചോദിക്കുന്ന ഒരു രാത്രിയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗുരു നമ്മോട് ഒന്ന് വ്യക്തിപരമായി ഇടപെടട്ടെ, അതിന്റെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് കടന്നു പോകാം. അവർ വീട്ടിലെത്തിയപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു, വഴിയിൽ വെച്ച് നിങ്ങൾ തമ്മിൽ വാദിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്ത കാര്യം എന്നാണ് വായിക്കാം. അവർ മിണ്ടാതിരുന്നു. കർത്താവ് നമ്മുടെ മൗനമൊക്കെ അറിയാൻ കേട്ടോ. അവർ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആരെന്ന് വാദിച്ചത് കൊണ്ട് മിണ്ടാറിയിരുന്നു. യേശു കർത്താവ് ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ സംഭവം നടന്ന സമയം അല്ലെങ്കിൽ ഈ വീട്ടിൽ വെച്ച് ചോദിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കൈസരി ഫിലിപ്പോസിന്റെ കൈസരിയിൽ വെച്ച് പത്രോസ്ലിഹ ഏറ്റു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ പത്രോസിനൊരു ഗണിത വെളിപ്പാടുകാരനായ പത്രോസ്, വെളിപ്പാട് പ്രാപിച്ച പത്രോസ്. ശരി, അല്പകാലം കഴിഞ്ഞതിന് ശേഷം, 6 ദിവസം കഴിഞ്ഞതിന് ശേഷം അവൻ ശിഷ്യന്മാരിൽ 3 വിളിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാനായി ഒരു മലയുടെ മുകളിലേക്ക് കടന്നുപോയി. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ ഒരു വെളുത്തേടന് മലക്കിയാൽ വെളുക്കാത്ത വണ്ണം ശോഭയേറിയ വെള്ള വസ്ത്രം ധരിച്ചവനായി, ആൾ മാറപ്പെട്ടവനായി, രൂപാന്തരപ്പെട്ടവനായി തങ്ങളുടെ ഗുരു അങ്ങനെ നിൽക്കുന്നവർ കാണും. ഒരു മേഘം വന്നവരെ മൂടി. ചുരുക്കത്തിൽ ദൈവത്തിന്റെ തേജസ്സിനാൽ ആ മല നിറഞ്ഞു. സീനായി മലയിൽ മോശയുടെ അടുക്കൽ ദൈവത്തിന്റെ സന്നിധി സാന്നിധ്യം വെളിപ്പെടുകയും യേശു തേജസ്കരിക്കപ്പെട്ടവനായി അവർ കാണുകയും ചെയ്തു. അവനോടുകൂടെ മോശയും ഏലിയാവും ദൈവത്തിന്റെ വലിയ തിയോളജിക്കൽ കൺസൾട്ടേഷൻസ് നടത്തുകയാണ്. സ്വർഗത്തിന്റെ ഒരു കൗൺസിൽ, ഒരു ആരാധനായോഗം കിടക്കുകയാണ്. മോശയെയും ഏലിയാവിനെയും വിളിച്ചിട്ടുണ്ട്. അവർ അവന്റെ പുറപ്പാടിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നതായി വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ യെരുശലേമിലേക്കുള്ള പുറപ്പാടിനെ കുറിച്ച്, ക്രൂശ് മരണത്തെ കുറിച്ച് വലിയ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പാലക്കാരി കണ്ട്, പത്രോസും യാക്കോവും യോഹന്നാനും ഇത് കണ്ടു. അപ്പൊ അവർ വലിയവരല്ലേ, ഞാൻ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽക്കുന്നവരെ നിങ്ങൾ ആരോടും പറയരുതെന്ന് പറഞ്ഞ് ഒരു രഹസ്യ പാഠമായി കർത്താവ് മൂവർക്ക് അനുവദിച്ചു കൊടുത്ത പ്രത്യേകമായ ഒരു അവസ്ഥ. അതിന്റെ വെളിച്ചത്തിൽ ആയിരിക്കണം ഈ വഴിയെ വെച്ച് സംവാദം നടക്കുന്നത്. ആരാണ് വലിയവൻ? വെളിപ്പാടുകാരനായ പത്രോസാണോ? ഈ മറ്റേ മൂവരുമാണോ? അപ്പൊ പത്രോസിന് വിലയിടയാൻ കാരണമുണ്ട്. കർത്താവ് അവനെ ഒന്ന് പരസ്യമായിട്ട് ശാസിക്കുക കൂടി ചെയ്തു. അപ്പോൾ ആരാണ് വലിയവൻ? ഇനി മർക്കോസിന്റെ സുവിശേഷം 10:35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്ന ഉടനെ ഈ യാക്കോബും യോഹന്നാനും കൂടി ആരും കാണാതെ ഒരു പ്രത്യേക വേദി ഒരുക്കുന്ന കാണാൻ സാധിക്കും. മറ്റു സുവിശേഷത്തിൽ വായിക്കുന്നത് അവരുടെ അമ്മയിൽ കൂടെയാണ് അവർ അപ്രോച്ച് ചെയ്തത്. അവരുടെ അമ്മ യേശുവിന് വേണ്ടപ്പെട്ടവനാണ്. അവിടെ ചെന്ന് പറയുന്നു, എന്തോ ഗുരു, ഒരു പ്രത്യേക റിക്വസ്റ്റ്, ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ്. നീ മഹത്വത്തിൽ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ, നീ തേജസ്സിരിക്കുമ്പോൾ എന്റെ ഈ മക്കളിൽ ഒരുവന്റെ ഇടത്തും വേറൊരുവന്റെ വരത്തും ഇരിക്കുവാൻ തിരുമേനി കൽപ്പനയാവേണം. തിരുമേനി കൽപ്പിക്കണം. ആ സംഭവം മറ്റ് ശിഷ്യന്മാർ കേട്ടു. അവർ വളരെ നീരസപ്പെട്ട് യാക്കോബിനോടും യോഹന്നാനോടും മറ്റ് 10 പേരും കലഹിക്കുവാനായിട്ട് വന്നു. നിങ്ങൾ എന്തിനു ഗുരുവിനടുക്കൽ പോയി? നിങ്ങൾ തെറ്റുകാരല്ലേ? യേശു 12 പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവന് ചില പാഠങ്ങളുണ്ട്. ഭൂലോകത്തെ രാജാക്കന്മാർ തങ്ങൾ അധികാരം നടത്തുന്നവരുടെ മേൽ കർത്തൃത്വം ചെയ്യുന്നു. അവർ അവരെ ഓടിക്കുന്നു, വരുത്തുന്നു, ശാസിക്കുന്നു, നിയന്ത്രിക്കുന്നു, കൽപ്പിക്കുന്നു. അധികാരം അവർ മറ്റുള്ളവരുടെ മേൽ ഏൽപ്പിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദേ ത്രോ ദേർ വെയ്റ്റ് അപ്പോൺ അതേഴ്സ്. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു മനംതിരിവ് വേണം. നിങ്ങളുടെ ഇടയിൽ ഒരു രൂപാന്തരം വേണം. നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു മാതൃക വേണം. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുക്കാനും അത്ര വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേറൊരു മാതൃക വേണം. നിങ്ങൾ തിരിഞ്ഞ് ഈ രൂപരേഖകളെ വിട്ടിട്ട് മനുഷ്യപുത്രന്റെ മാതൃകയിലേക്ക് വരേണ്ടത് ആവശ്യം ആയിരിക്കും. ഇതേ സംഘർഷം ലൂക്കോസിന്റെ സുവിശേഷം 22:46 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നോക്കിക്കോണം, ഈ ശിഷ്യന്മാർക്ക് എത്ര പ്രയാസമായിരുന്നു ഉപദേശം ഒന്ന് കൈക്കൊള്ളാനായിട്ട്. കർത്താവ് അന്തി അത്താഴം ശിഷ്യന്മാരോടുകൂടെ നടത്തുകയാണ്. തന്റെ മനസ്സിൽ വളരെ ഘനമായ പല വിഷയങ്ങളും തനിക്കറിയാം. വിജയം എന്നാണ് കാലത്ത് നടക്കാൻ പോകുന്നത് തനിക്കറിയാം. ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പാനപാത്രത്തിന്റെ ഘനവും കയ്പും എത്ര ഭയങ്കരമാണെന്നുള്ളത്, ദൈവത്തിന്റെ കോപത്തിന്റെ പാനപാത്രം തൻ കുടിക്കുമോ, ആ പിതാവുമായുള്ള സംസർഗം വിട്ടുപോകുന്ന ഘട്ടമൊക്കെയും മനുഷ്യപുത്രന് അനുഭവത്തിന്റെ വേദിയിലേക്ക് ഇങ്ങനെ വാർന്ന് പകർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ മനസ്സിൽ ലോകത്തെ ദൈവത്തോട് നിരപ്പിക്കുന്ന ശുശ്രൂഷയുടെ മഹത്തായ രംഗങ്ങളും ഉത്തരവാദിത്വങ്ങളും നടക്കുമ്പോൾ ശിഷ്യന്മാരിടയിൽ ഒരു പ്രശ്നം, ആരാണ് ഞങ്ങളുടെ ഇടയിൽ വലിയ? ഇത് മനസ്സിലാകണമെന്നൊരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13 വായിച്ചാൽ മനസ്സിലാകും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് അവരെല്ലാവരും പന്തിയിലിരിക്കുമ്പോൾ അവൻ മേശയിൽ നിന്നും എഴുന്നേറ്റ് തന്റെ വസ്ത്രം കുരിഞ്ഞ് മാറ്റിവെച്ച് ഒരു തൂവാല അരയിൽ ധരിച്ച് ദാസന്റെ ചട്ടിയും ആ ബേസിൻ വെള്ളവും തൂവാലയും എടുത്ത് തന്റെ ശിഷ്യന്മാരുടെ ഒക്കെയും പാദം കഴുകുന്നതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ പാദം കഴുക്കൽ വർണ്ണിക്കാതെ ശിഷ്യന്മാരുടെ സമ്മാനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങളിൽ വലിയവനാര്? പ്രശ്നമിതാണ്, അവരുടെ ആചാരപ്രകാരം പെസഹ ഭക്ഷിക്കുവാൻ കൂടിയപ്പോൾ അവരിൽ ഒരു ബാല്യക്കാരൻ എല്ലാവരുടെയും കാല് കഴുകേണ്ട ആവശ്യം. ആര് കാല് കഴുകും? ചെറിയവൻ കഴുകുമോ? യൂദാ കഴുകുമോ? പത്രോസ് കഴുകുമോ? മത്തായി കഴുകുമോ? ആര് കഴുകും? യോഹന്നാൻ കഴുകുമോ? അവരുടെ സംവാദമാണ്. ആരാണ് എഴുന്നേറ്റ് ഈ ചട്ടിയും വെള്ളവും തൂവാലയുമായി പോയി ശിഷ്യന്മാർക്ക് ദാസനായി കാല് കഴുകേണ്ടത്. യേശു അവരുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, സേവ ചെയ്യുവാനും ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവന മറുവിലയായി കൊടുക്കുവാനും തന്നെത്താൻ ഉപേക്ഷിച്ച തന്നെത്താൻ താഴ്ത്തി ദാസരൂപം എടുത്ത് അനുസരണത്തിൽ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന യേശു ഇതാ ദാസന്റെ സേവ ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ഇടയിൽ സർവദാ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് തങ്ങളിൽ ആരാണ് വലിയവൻ. എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ലോകത്തിലെ എല്ലാ സമൂഹത്തിലുള്ള ഒരു പ്രശ്നമാണിത്, ആരാണ് ഞങ്ങളുടെ ഇടയിൽ വലിയവനാണ്. സ്റ്റാറ്റസ്, റാങ്ക്, ഫങ്ഷൻ, അസ്ക്രിപ്ഷൻ. സോഷ്യോളജി പഠിച്ചിരിക്കുന്നവരോട് ചോദിച്ചാൽ പറയും സ്റ്റാറ്റസ്, ഡിസ്റ്റിങ്ഷൻസ്, റോൾസ്, ഫങ്ഷൻസ്, റാങ്ക്സ്. ഒരു മനുഷ്യന് ഒരു സമൂഹത്തിൽ ഏത് പദവി ഉണ്ട്, എന്ത് പദവി ഉണ്ട് എന്നുള്ളത് അവന്റെ വിലയെ കുറിച്ച് വളരെ കാതലായ ഒരു കാര്യമാണ്. ഇത് രണ്ട് രീതിയിൽ ചോദ്യം വരും. സമൂഹത്തിന് വെളിയിൽ, ഒരു സൊസൈറ്റിയുടെ വെളിയിലുള്ളവർ ചോദിക്കും, ആരാണ് നിങ്ങളുടെ ഇടയിൽ വലിയവൻ? കാരണം ആരാണ് ശ്രേഷ്ഠനെന്നറിഞ്ഞാലേ ആരെ അനുകരിക്കണം, ആരെ അനുസരിക്കണം, ആരെ മാനിക്കണം, ഈ സമൂഹത്തിന് എന്ത് വില കൊടുക്കണം, എന്തുമാത്രം സ്വീകരിക്കാൻ സാധിക്കും, ഞങ്ങൾ സ്വീകരിക്കുന്നതിന് എന്ത് ആധികാരികതയുണ്ട്. ഇങ്ങനെ സമൂഹത്തിന്റെ വിലയും നിലനിൽപ്പും ശ്രേഷ്ഠനെയും മുഖ്യനെയും ആശ്രയിച്ചിരിക്കും ഇല്ലേ? അങ്ങനെയല്ലേ? അല്ലെന്നൊരു നിങ്ങൾ എന്നോട് പറ, നിങ്ങൾ പലരെ അനുകരിക്കാത്ത കാര്യം എന്താ? നിങ്ങൾ പലയിടത്തും പോകാത്ത കാര്യം എന്താ? നിങ്ങൾ പല ടി വി ചാനൽസും ശ്രദ്ധിക്കാത്ത കാര്യം എന്താ? വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന പലരെ കുറിച്ച് നിങ്ങൾ വീട്ടിൽ ഉരിയാടാത്ത കാര്യം എന്നാ? ഞാൻ എന്നെ മൈക്കിക്കൂടെ പറയാത്തത്, ശ്രേഷ്ഠതയെ കുറിച്ചുള്ള ആ മാന്യതയും വിലകൽപ്പയും ഈ റാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ നിർണായകമായ കാര്യമാണ്. എന്നാൽ ഞങ്ങൾ ദേവദാസന്മാർ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ അതിനൊരു പ്രസക്തിയുണ്ട്. ഞങ്ങളുടെ ഈ ചിന്ത വന്നാൽ വരുന്ന എന്നാണെന്നറിയാമോ? തമ്മിലും അലോഹ്യവും വഴക്കും കുശുമ്പും പ്രശ്നവും ഭിന്നതയും, അങ്ങനെ ഭിന്നിച്ച് ഭിന്നിച്ച് സഭയുടെ വളർച്ചയും സംഘടനയുടെ വളർച്ചയും എല്ലാം ഉണ്ടായി വരില്ലേ? അപ്പോൾ ഇതിനകത്ത് നേതൃത്വ നിരയിൽ നിൽക്കുന്നവർക്ക് തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ എല്ലായിടത്തും കലഹം, ഉലകിൽ സുലഭം. ഇല്ലേ? ശിഷ്യന്മാരുടെ ഇടയിൽ നടന്നതും ഇത് തന്നെയാണ്. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ളതായ അവരുടെ പ്രശ്നം യേശു ഇതിന് കൊടുക്കുന്നതായ പ്രതിവിധി. എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, യേശുവിന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു മാതൃക ഉണ്ടായിരിക്കും. ഈ സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു ആദ്യമേ ഒരു കുഞ്ഞിനെ, ഒരു ശിശുവിനെ, ഒരു മുല പിടിക്കുന്ന കുഞ്ഞുവിനെ, ഒരു അരമ കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെയായി തീരുന്നില്ല എന്നുവരെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. പ്രവേശനത്തിന്റെ ദൈവത്തിന്റെ ഭരണ സംവിധാനത്തിൽ വീസ അടിച്ചു കിട്ടണമെന്ന് വരികിൽ അതിന്റെ ഒന്നാമത്തെ അലംഘനീയമായ പ്രമാണമാണ് നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെയായി തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ഞാൻ എത്ര നിരൂപിച്ചാലും സഭാപിതാക്കന്മാർ എത്ര തീരുമാനിച്ചാലും എത്ര സൂരഹദോസ് കൂടിയാലും മാറ്റപ്പെടാൻ മേലാത്ത സ്വർഗത്തിലെ സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. നമുക്ക് ചിന്തിച്ചു നോക്കാം, എന്താണ് ഈ ശിശുവിനെ പോലെ തിരിഞ്ഞു വരിക എന്ന് കർത്താവ് അർത്ഥമാക്കിയിരിക്കുന്നത്. പലരും വിചാരിക്കുന്നേ കുഞ്ഞുങ്ങളൊക്കെ അങ്ങ് നിഷ്കളങ്കരാണ് ഇല്ലേ? കുഞ്ഞുങ്ങളങ്ങ് നിഷ്കളങ്കരാണ്, ഞാൻ വിശ്വസിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ വളരെ താഴ്മയുള്ളവരാണ്, ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ ഒരു സ്നേഹിതൻ പലപ്പോഴും പറയാറുണ്ട്, താൻ അവിവാഹിതനാണ്, വലിയ പണ്ഡിതനാണ്, 72 വയസ്സുണ്ട്. കുഞ്ഞുങ്ങളുടെ മൽപ്പിടുത്തം കാണുമ്പോൾ അദ്ദേഹം പറയും, ഐ എം ഓൾവേസ് റിമൈൻഡഡ് ഓഫ് ദ ഡോക്ട്രിൻ ഓഫ് ഒറിജിനൽ സിൻ വെൻ ഐ സീ ചിൽഡ്രൻ. കുഞ്ഞുങ്ങളെ കാണുമ്പോഴാണ് ജന്മഭാവം അല്ലെങ്കിൽ ഒറിജിനൽ സിൻ എന്ന് പറയുന്നത് മൂലഭാവം. മൂലഭാവത്തെ കുറിച്ച് ഞാൻ ഓർമ്മ വരുന്നതാണ്, ഒരു കൊച്ചു ജനിക്കുമ്പോൾ മുതൽ അതിന്റെ ശ്രദ്ധ എന്നതാ? സ്വയം. മൂലഭാവമുണ്ടോ? കുഞ്ഞുങ്ങൾ കള്ളം പറയുമോ? കുഞ്ഞുങ്ങൾക്ക് അഹങ്കാരമുണ്ടോ? പറയാം. നിങ്ങളുടെ വീട്ടിൽ രണ്ട് മിടുക്കന്മാരും ബിരുദന്മാരും ഉണ്ടെന്ന് വിചാരിക്കട്ടെ. ഒരുത്തൻ മറ്റവനെ മൂക്കിടിച്ച് പപ്പാസാക്കി, കാര്യമൊന്നുമില്ല, ആർക്ക് വേണം ഇന്ന കളർ പെൻസിൽ, സംഭവം അതേ ഉള്ളൂ. അപ്പൻ വിചാരണ ചെയ്ത് പിടിച്ചു, കുറ്റവാളിയെ കണ്ടെത്തി. അപ്പൊ മറ്റേയാളും കുറ്റമൊക്കെ ചെയ്യാത്ത പരിശുദ്ധനൊന്നുമല്ല, രണ്ടുപേരുടെയും കുറ്റമുണ്ട്, ഒരുത്തൻ ഇടിച്ചു മറ്റൊന്ന് ഒഴിച്ചു. അപ്പോൾ അപ്പൻ പറയുകയാണ്, മോനെ മക്കളെ നിങ്ങൾ അന്യോന്യം നിരപ്പ് പ്രാപിക്കണം, കൈകൊടുത്ത് ഐ ആം സോറി, ഐ ആം സോറി. എന്തോ ഒരു പങ്കപ്പാട്ടെന്നറിയാമോ, അവരെ രണ്ടടിച്ചാൽ അവർക്ക് ദുഃഖമില്ല, തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ എന്തോറി ഉറക്കെ പറ എന്തോറി പേര് പറഞ്ഞു പറ കഴിച്ചിരുന്നു. എന്തോ ഒരു ഹുങ്കം, എന്തോ ഒരു അഹംഭാവം, എന്തോ ഒരു അഹങ്കാരം. നമ്മൾ കള്ളത്തരം കുഞ്ഞുങ്ങളോടും നമ്മളോടും പറയല്ലേ, കുഞ്ഞുങ്ങൾ മഹാഭാവികളും മഹാ അഹങ്കാരികളും. അവൾ നിങ്ങൾ തിരിഞ്ഞ് കുഞ്ഞുങ്ങളെ പോലെ ആയിത്തീരുന്നില്ല എന്ന് വരികിൽ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയെ കുറിച്ചൊന്നും അല്ല, നമ്മളും ആ പടിയിൽ ഇച്ചിലൂടെ ഗ്രാജുവേറ്റ് ചെയ്ത് കുറുക്കത്തരോ സൂത്രവും പഠിച്ചിരിക്കുന്നതേ ഉള്ളൂ. ആ തൊട്ടിലിൽ മുല കുളിച്ചപ്പോൾ മുതൽ ഉള്ളതിനെ വളർത്തി ശക്തി കായ വില ഉള്ളതാക്കി ആക്കി വെച്ചിരിക്കുന്നു. ഓരോരുത്തർക്കും അതിന് ഡിഗ്രിയും പി എച്ച് ഡി ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ഡിഗ്രിയിലുള്ള ഡിഫറൻസേ ഉള്ളൂ, പക്ഷെ കണ്ണിൽ ഡിഫറൻസ് ഇല്ലാന്ന് സാരം. പിന്നെ എന്താണ് യേശു പറഞ്ഞേ, നിങ്ങൾ തിരിച്ച് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എന്നുവരികിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ലെന്ന്? ഞാൻ അതിനെ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഒരു ശിശു ബലഹീനനാണ്, ഒരു ശിശു സ്വാധീനമില്ലാത്ത വ്യക്തിയാണ്. കോട്ടവകാശമാണോ? സഭയുടെ ജംഗിൾ ബോഡി കൂടുമ്പോൾ നമ്മൾ പറയുമോ, മുലയുടി കുടിക്കുന്ന മുതൽ എല്ലാവരും ഇന്നത്തെ ജംഗിൾ ബോഡി മീറ്റിംഗിൽ ഇരിക്കണമെന്ന്? ശിശുക്കൾക്കോ പത്തോ പതിനെട്ടോ വയസ്സായി, ഒരു കൊച്ചു ജോലിയൊക്കെ ആയി, ഇനി ഒരു പുതിയ കാറുമൊക്കെ മേടിച്ച് ആദ്യത്തെ ദശാംശം പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അനിയ നീ വിചാരിച്ചു നീ സഭയിലെ വലിയ ആളാണ്, ഇനി വലിയ വാരി പഠിച്ചിട്ടുണ്ടെങ്കിലും കർത്താവിന്റെ ആശൻ പറയും, മുനയോട് ഇരിയടാ, കാലമായിട്ടില്ല, പക്വതയും വിവേകമൊന്നും വന്നിട്ടില്ല ഇല്ലേ. അപ്പോൾ ശൈശവത്വം എന്ന് പറഞ്ഞാൽ ഇൻസിഗ്നിഫിക്കൻസ്, പ്രാധാന്യമില്ലായ്മ, ബലഹീനത, സമൂഹത്തിൽ സ്ഥാനമില്ലായ്മ, അഭിപ്രായമില്ലായ്മ, സ്വാധീനമില്ലായ്മ. ചുരുക്കത്തിൽ ഈ മനുഷ്യ ശിഷ്യന്മാരുടെ നടന്നത് തങ്ങൾ ലോകത്തിലെ ശ്രേഷ്ഠന്മാരുടെ രീതിയിൽ ആരെ പോലെ എങ്ങനെ ശ്രേഷ്ഠനായിത്തീരും, സ്വാധീന ശക്തിയുള്ളവനായി, അധികാരമുള്ളവനായി, നിയന്ത്രിക്കുന്നവനായി, കർത്തൃത്വം നടത്തുന്നവനായി, തീരുമാനിക്കുന്നവനായി, എല്ലാത്തിന്റെയും ചെയിൻ പിടിക്കുന്നവനായി. എന്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ ഒരു മോനുണ്ട്, മഹാചട്ടങ്ങിയാണ്. അപ്പൊ സഭായത്തിന് പോകുമ്പോൾ ഈ വിവേകമുള്ള അച്ചായൻ മോനോട് പറയും, മക്കളെ ഈ ആരാധന യോഗത്തിന്റെ ചെയിൻ പിടിക്കുന്നത് നീയാ, നീ മുൻപിലിരുന്ന് നല്ലപോലെ ചെയിൻ പിടിച്ചാൽ കുട്ടികളൊന്നും അലക്ഷ്യമാകത്തില്ല. കൊച്ചൻ എന്തൊരു കാര്യമാണെന്നറിയോ എന്ന് പറയും. അപ്പച്ചാ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ യോഗത്തിന്റെ ചെയിൻ പിടിക്കുന്നുണ്ട് ഇല്ലേ. എല്ലാത്തിന്റെയും ചെയിൻ പിടിച്ച് ചരട് വലിക്കുവാൻ ഇല്ലേ, ഈ ചരട് വലിക്ക് നിയന്ത്രണം, അതിനുവേണ്ടിയുള്ള സ്വാധീനത്തിൽ അവർ മുൻപോട്ട് പോകുമ്പോൾ യേശു കർത്താവ് സ്പഷ്ടവും അഭേദ്യവും വ്യക്തവും വിഘ്നവും വരാത്തതുമായ രീതിയിൽ പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ചുരുക്കത്തിൽ നാം നമ്മുടെ ഈ ജാതീകമായ കോലക്രിയകളെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ മാതൃകയിൽ, യേശുവിന്റെ മാതൃകയിൽ നാം തന്നെത്താൻ ഒഴിച്ചു കഴിയുമ്പോൾ മാത്രമേ ദൈവത്തിന് തന്റെ കൃപയുടെ ജീവനാവാസം നിറയ്ക്കുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കൂടാരം, നമ്മുടെ പാത്രങ്ങൾ, നമ്മുടെ കുടങ്ങൾ നിറയാതിരിക്കുന്നത്, അതിൽ വീഴാതിരിക്കുന്നത് അത് ഈ ഹുങ്കും അഹങ്കാരവും തൻകാര്യവും മറ്റ് മ്ലേച്ഛമായ ഞാനെന്ന ചിന്തകളും ഇതിനെ ഭരിക്കുന്നതിനാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ പ്രസ്തുത ഭാഗം നാം വായിച്ചതിന് ശേഷം വായിച്ചു വരുമ്പോൾ തൊട്ട് തുടർന്നാണ് എന്താണ് അല്ല അത് തൊട്ട് തുടർന്നുള്ള ഭാഗത്താണ് ഈ ധനവാനായ ചെറുപ്പക്കാരന്റെ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ചോദിക്കാത്ത ഇതിനകത്ത് വല്ല കണക്ഷനുമുണ്ടോ? ആ ധനികനായ മനുഷ്യൻ ധനവാനായിരുന്നതിനാൽ വളരെ ദുഃഖത്തോടെ കടന്നു പോയതായി കാണുന്നു. കാര്യം എന്താണെന്നറിയാമോ? അവന് അവന്റെ ധനത്തിന്റെ ഗാംഭീര്യ നിമിത്തം തന്നെത്താൻ താഴ്ത്തി ഒരു ശിശുവിനെ പോലെ ആയിത്തീരുവാൻ കഴിയാതെ. ജോൺ മേജർ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആയതിനു ശേഷം കൺസർവേറ്റീവ് പാർട്ടിയുടെ ആദ്യത്തെ പാർട്ടി കോൺഫറൻസിൽ നടത്തിയ ഒരു പ്രസ്താവന എന്റെ ചെവിയിലുണ്ട്. താനൊരു ദൈവദൂഷണമാണ്. എന്താണെന്നറിയാമോ? ധനത്തിന്റെ ആഗ്രഹമാണ് മനുഷ്യന്റെ സകലവിധ മുന്നോട്ടത്തിനും മുന്നേറ്റത്തിനും അടിസ്ഥാന കാരണമാണ്. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ടി വിയുടെ മുമ്പിൽ ജോൺ മേയറിന്റെ വലിയ പ്രഖ്യാപനം കേൾക്കുവാൻ കൊറിയോടെ ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ഞാൻ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻബറി ആയിരുന്നു എന്ന് വരികിൽ എന്നവനെ മുടക്കിയനെയോ. കാരണം എന്താണെന്നറിയാമോ? കർത്താവിന്റെ മാറ്റപ്പെടാത്ത സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ ചോരയുടെ വ്യാഖ്യാനമായി എഴുതിയിരിക്കുന്ന വചനം പറയുന്നു, ദൈവാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമാണ്. ജോൺ മേജർ പറഞ്ഞാലും ബുഷ് പറഞ്ഞാലും റീഗൻ പറഞ്ഞാലും മിസിസ് താച്ചർ പറഞ്ഞാലും ആര് പറഞ്ഞാലും എന്റെ കർത്താവിനേക്കാൾ വലിയൊരു ഭക്തിയും എന്റെ കർത്താവിനേക്കാൾ വലിയൊരു ജ്ഞാനവും ഇല്ല. അവന്റെ വാക്കിനെ മാറ്റുവാൻ കഴിയുകയില്ല. അതാണ് ഈ ചെറുപ്പക്കാരന് പറ്റിയത്. ഞാൻ അന്നേ പറഞ്ഞു, ഇന്നും പറയുന്നു, കർത്താവിനെ സ്നേഹിക്കുന്ന ധനമുള്ള അനേക ജീവിതങ്ങളുണ്ട്. ഞാൻ അവരെ ആരെയും നിരാകരിക്കുകയില്ല. പക്ഷേ അവർ ചെയ്തെന്താണെന്ന് അറിയാമോ? അവരുടെ ധനത്തെ വിനയപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കൃപയിൽ അവർ താനിരിക്കുന്നു. എന്താണ് ഈ ധനത്തിന്റെ പ്രയാസം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കട്ടെ. ഈ പണം എന്ന് പറയുന്നത് വലിയ സ്വാധീനമുള്ള കാര്യം. ഇന്ത്യയിൽ പണമുണ്ടോ? MLA മാരെ വാങ്ങിക്കാം, MP മാരെ വാങ്ങിക്കാം. ചുരുക്കത്തിൽ നിയമം ഉണ്ടാക്കണമെന്ന് വരികിൽ ഞാൻ പറയുന്ന രീതിയിൽ നിയമം ഉണ്ടാവും, എന്റെ പണമുണ്ടെന്ന് വരും. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ NRI ഇന്ത്യൻസ്, നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ആയതിനാൽ നിങ്ങളോട് രാജ്യത്തിന് എന്ത് സ്നേഹമാണെന്ന്. ഒരു പുതിയ കൊളോണിയലിസം ഇന്ത്യയിൽ വരുവാൻ പോകുന്നു എന്നെ പോലെ ചില ഭാവങ്ങളും വിദ്യകളും വിശ്വസിക്കുന്നു. എന്താണെന്നറിയാമോ? പണ്ട് ഇന്ത്യയെ വെളുത്ത സായിപ്പന്മാർ ഭരിച്ചിരുന്നു, ഇന്നിനി ഇന്ത്യയെ ഇന്ത്യൻ വംശജരായ സായിപ്പന്മാർ ഭരിക്കാൻ പോയ NRIs ദോർവർ. രാജ്യം ദരിദ്രമാണ്, നിങ്ങൾ സഹായിക്കില്ലെങ്കിൽ രാജ്യത്തിന് ഉന്നമനം വരത്തില്ല. ഇതൊക്കെ ശരിയാ. പക്ഷെ ആരാ നിയന്ത്രിക്കുന്നേ? ഇന്ത്യൻ രൂപയുടെ വില നിർണ്ണയിക്കുന്ന എവിടാണെന്നറിയാമോ? മൻഹാട്ടനിലാണ്, വേൾഡ് ബാങ്കാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക. ചുരുക്കത്തിൽ പണമുണ്ടോ? MP മാരെ വിലക്ക് മേടിക്കാം, മന്ത്രിമാരെ വിലക്ക് മേടിക്കാം. ചുരുക്കത്തിൽ നിയമം ഉണ്ടാക്കാൻ പണത്തിന് കഴിവുണ്ട്. പണമുണ്ടോ? പോലീസിനെ കയ്യിൽ വരുത്താം, ജുഡീഷ്യറിയെ കയ്യിലാക്കാം, എക്സിക്യൂട്ടീവിനെ കയ്യിലാക്കാം, ഉദ്യോഗസ്ഥന്മാരെ കയ്യിലാക്കാം, സെക്രട്ടറിയെ വിലക്ക് വാങ്ങാം. ഇല്ലേ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ദുഃഖത്തോടെ വായിച്ചു, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനിലെ അതിബുദ്ധിമാനായ ഒരു ഉദ്യോഗസ്ഥൻ രാജിവെച്ചതിന് ശേഷം ഈ ഹർഷമേത്ത കേസിൽ അയാളെ അറസ്റ്റ് ചെയ്തിരിക്കും. കാര്യമുണ്ട്, പണമുണ്ടെങ്കിൽ എത്ര ബുദ്ധി രാക്ഷസിനെയും വിലക്ക് വാങ്ങിക്കാമെന്ന്. ഒരു ഹോട്ടൽ ജീവനക്കാരനെ വാങ്ങിക്കുന്നത് പോലെ, ഒരു ഡ്രൈവറെ ഹയർ ചെയ്യുന്നത് പോലെ, എത്ര വലിയ ബുദ്ധിമാനായ ബ്യൂറോക്രാറ്റിനെയും പണമുണ്ടോ നിങ്ങൾക്ക് മേടിക്കാം. അപ്പോ ലെജിസ്ലേച്ചറിനെ മേടിക്കാം, എക്സിക്യൂട്ടീവിനെ മേടിക്കാം, ജുഡീഷ്യറിയെ മേടിക്കാം. പണമുണ്ടോ? കോടതികളെ നമുക്ക് ഇനി വിലക്ക് മേടിക്കാം. ന്യായം മറിച്ചിടുവാനായിട്ട് സാധിക്കും. സ്വയത്തിനു വേണ്ടി അവനവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പണമുള്ള മനുഷ്യർക്ക് സകലത്തെയും നിയന്ത്രിക്കാമെന്ന ഒരു മാർക്കറ്റ് സിസ്റ്റത്തിലേക്കാണ് നാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, പണം മറ്റുള്ളവരെ ഇങ്ങനെ ചൂഷണം ചെയ്യുവാനും നിയന്ത്രിക്കുവാനും സ്വാധീനം കൊടുക്കുവാനും കഴിവുള്ള പണം ഒരു വലിയ സ്റ്റാറ്റസ് സിംബിൾ ആകയാൽ ഈ പണത്തിന്റെ ഇത്തരത്തിലുള്ള സ്വാധീനത്തെ ഉപേക്ഷിക്കുവാൻ മനുഷ്യന് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുടയിൽ കൂടെ പോകുന്നത് എളുപ്പമാണ്. കാരണം പണമുള്ളവന് ഈ ധനത്തിന്റെ സ്വാധീനത്തെ വിട്ടുപേക്ഷിച്ച് മനസാന്തരപ്പെടുവാൻ പ്രയാസമാണ്. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ് എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ മഹത്തായ ശക്തി. നാം എല്ലാവരും ഇത് കേട്ട് കഴിയുമ്പോൾ പറയും, കർത്താവേ അങ്ങനാണെങ്കിൽ രക്ഷിക്കപ്പെടുന്നവരാരുണ്ട്? യേശുവിന് മറുപടി, മനുഷ്യൻ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. ചുരുക്കത്തിൽ ചില ദൈവമക്കളെ അങ്ങനെ ഈ പണത്തിന്റെ മേൽക്കോയ്മയിൽ നിന്നും മാറ്റിയിട്ട് യേശു ശിഷ്യന്മാരാക്കി യേശു ചരിത്രത്തിൽ ആദ്യമോളൊന്നും തെളിയിച്ചിട്ടുണ്ട്. ഞാൻ മുഖസ്തുതി പറയുകയല്ല, രണ്ട് കാര്യങ്ങളും പരമാർത്ഥമായി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ ബലഹീനനായ ശിശുവിനെ പോലെ, നിരാലംബയായ ശിശുവിനെ പോലെ, കേൾപ്പും സ്വാധീനവും മഹത്വവും ശക്തിയും ഒന്നുമില്ലാത്ത ശിശുവിനെ പോലെ തന്നെത്താൻ ത്യജിച്ച് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ താഴ്ത്തുന്നില്ല എന്ന് വരികിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കില്ല. എന്റെ സമയം വളരെ ദീർഘിച്ചു പോവുകയാണ്. വർണ്ണിക്കുവാൻ വളരെ കാര്യങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. മൂന്നാമത് വശത്ത് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇതേക്കുറിച്ച് തന്നെ പറയുന്ന വേറെ ഒരു കാര്യം കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് ഇന്നത്തെ ആലോചന വിവരിക്കാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ അതിനെ അടിസ്ഥാനമായി നമുക്ക് വായിക്കാം.
അവൻ തുടരേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. യേശു അത് കണ്ടാറെ കുഷിഞ്ഞു അവരോട്, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവരാരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.
പ്രവേശന നിബന്ധനകളായി ഇതുവരെയും നാം ശ്രദ്ധിച്ചത് ഒന്നാണ്, നാം ദൈവത്തിന്റെ ആത്മാവിനാലും ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ സ്നേഹത്താലും ദൈവത്തിന്റെ ശക്തിയാലും ദൈവത്തിന്റെ ഇഷ്ടത്താലും നാം പരിശുദ്ധാത്മാവിനാൽ വീണ്ടും പുനർജനനം പ്രാപിക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് നാം കണ്ടത് ദൈവത്തിന്റെ ശക്തിയുടെ പ്രവാഹം നിമിത്തം പുനർജനനം പ്രാപിക്കവേ ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രതികരണമാണ്. എന്താണെന്നറിയാമോ? അവൻ തന്നെത്താൻ ഒരു ശിശുവിനെ പോലെ താഴ്ത്തി മാറി വരുന്ന ആ ദൈവരാജ്യ പ്രവേശനത്തിനുള്ള അവന്റെ റെസ്പോൺസ്. ഇവിടെ ആ റെസ്പോൺസിനെ വേറൊരു രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇവിടെ സംഭവം ഇതാണ്, കർത്താവിന്റെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങളുമായി ചില മാതാപിതാക്കന്മാർ കടന്നു വന്നു. എനിക്ക് വളരെ ദുഃഖമുണ്ട് ഈ ഭാഗത്തെ കുറിച്ച് ഓർക്കുമ്പോൾ. കാരണം ഇത് വിറ്റാ ഇന്ന് ഓരോ ബിരുദന്മാർ യൂണിവേഴ്സിറ്റികൾ പണിയുന്നത്. കർത്താവ് അനുഗ്രഹത്തിന് കാശ് മേടിച്ച് കീശലിടാനായിട്ടല്ല ഈ വാക്യത്തെ വെച്ചിരിക്കുന്നത്. അമേരിക്കയിലെ വാത്സല്യ സഹോദരന്മാരെ, ആരെങ്കിലും നിങ്ങളോട് പറയുക $100 or $1,000 തന്നാൽ നിങ്ങളുടെ കുഞ്ഞുവിനെ ഇരിയാൻ പ്രാർത്ഥിക്കും, അനുഗ്രഹിക്കും, അതിനാൽ അതിന് നന്മയുണ്ടാകും എന്ന് പറഞ്ഞാൽ വചനത്തിന് അങ്ങനെ കാശ് കൊടുത്ത് മേടിക്കാവുന്ന ഒരു വ്യവസ്ഥ, അനുഗ്രഹ വ്യവസ്ഥ ഇല്ല എന്ന് ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് ഈ രാത്രിയിൽ പറയട്ടെ. ആരും വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുള്ളൂ. നിന്റെ അധ്വാന ഫലം വൃഥാവിൽ കൊണ്ടുപോയി പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ കളയുവാൻ ഇടവരാതിരിക്കട്ടെ. നീ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കും. നീ കാശ് കൊടുത്തൊരത്തും പോകണ്ട, പൈസ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുന്ന വ്യവസ്ഥ കൃപയുടെ സുവിശേഷ പ്രമാണത്തിൽ ഇല്ല. അത് സൗജന്യമാണ്. എന്തിനാണെന്നറിയാമോ? ആരും പ്രശംസിക്കാതിരിക്കുന്നതിന് ഔദാര്യവതിയായും സൗജന്യമായി ദാനമായി നൽകുന്ന അനുഗ്രഹങ്ങളല്ലാതെ കാശ് കൊടുത്ത് മേടിക്കാവുന്ന ഒരൊറ്റ അനുഗ്രഹം പോലും ദൈവസഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രമാണത്തിൽ വചനത്തിന്റെ വെളിച്ചത്തിൽ ഇല്ല. ശരി, ഇവിടെ ഇവർ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നെന്നറിയാം. ഈ ആണ്ടോടാന്ന് നടത്തപ്പെടുന്ന ഇസ്രായേൽക്കാരുടെ മഹാപാപ പരിഹാര ദിവസം എന്നൊരു ദിവസമാണ് അവരുടെ ചരിത്രത്തിൽ. മഹാപാപ പരിഹാര ദിവസം കുഞ്ഞുങ്ങളുമായി അപ്പനമ്മമാർ ഇസ്രായേലിന്റെ മൂപ്പന്മാരിടയ്ക്ക് ചെല്ലും. എട്ടും കൂട്ടും തിരിച്ചറിയാത്ത കുഞ്ഞുങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ ഈ വചന പ്രമാണികൾ അവരുടെ തലമേൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കും. കാര്യം എന്താണെന്നറിയാമോ? വിശ്വസിച്ചവൻ ന്യായപ്രമാണത്തിന്റെ പുത്രനായി സ്ഥിരീകരിക്കപ്പെട്ടവൻ പെസകാപ്പെരുന്നാൾ ആചരിക്കുന്നവൻ, അവനെ സംബന്ധിച്ചിടത്തോളം പാപപരിഹാര ദിവസം അവൻ വിശ്വസിച്ചാൽ ഉയരങ്ങളിൽ നിന്ന് അതിക്രമങ്ങളുടെ മോചനം പ്രാപിക്കും എന്നുള്ളതാണ് മോശയുടെ പ്രമാണം. ഈ കൊച്ചു കുഞ്ഞിന് ഇതുവല്ലോ അറിയാമോ? അപ്പൊ അപ്പനമ്മമാർ പ്രമാണിമാരുടെ ചെല്ലുമ്പോൾ അവർ കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ അവർ അനുഗ്രഹിക്കും. അതാണ് അവന്റെ പതിവ്. അതുപോലെ യേശുവിന്റെ അടുക്കൽ ഇവർ കൊണ്ടുപോയി. ഇതിനകത്ത് വലിയ മർമ്മമുണ്ട് പ്രിയരെ. ഈ മാതാപിതാക്കൾ യേശുവിനെ പഠിച്ചപ്പോൾ മനസ്സിലായി പാപപരിഹാരത്തിന്റെ രഹസ്യവും അധികാരവും ഉള്ള ഒരുവനാണ് ഈ ഗുരു. യേശുവിന്റെ അടുക്കൽ ഒരിക്കൽ ആ കട്ടിലിൽ ചുമന്നുകൊണ്ടെന്ന തളർവാദ രോഗിയെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുള്ള മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ വീട് തുറന്ന്, ഇന്ത്യയിലെ ഇന്നത്തെ പേർഷ്യക്കാരെ അമേരിക്കാരെ വീട് തുറക്കാൻ വരും, പക്ഷെ അമേരിക്കയിലെ വീട് തുറക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെല്ലാം തടി കൊണ്ടല്ലേ പണി, നമ്മുടെ നാട്ടിൽ കോൺക്രീറ്റ് കൊണ്ട് അങ്ങ് വന്ന് മനുഷ്യൻ ചൂടെടുത്ത് അങ്ങ് കൊള്ളുകല്ലേ. ശരി, അപ്പോ അവിടെ ഇതുപോലെ അമേരിക്കയിൽ ഇന്ന് നിങ്ങൾ പണിയുന്ന അത്ര ഫാഷനിൽ മണ്ണും ചപ്പും കമ്പും ഒക്കെ ഇട്ടാണ് വീട് പണിതിരുന്നത്. അപ്പോൾ അവരെന്നെ എടുത്തു വീട് തുറന്ന് കയറിൽ അവനെ ഇറക്കി. അവരുടെ വിശ്വാസം കൊണ്ട് യേശു അവനോട്, മകനെ നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഇവനാര് പാപം ക്ഷമിക്കും? യേശു ചോദ്യം, ഈ മനുഷ്യനോട് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു പറയുന്നതോ നിന്റെ കിടക്ക എടുത്ത് നടക്കാൻ എന്ന് പറയുന്ന ഏതാണ് എളുപ്പം? ഉത്തരം പറ ഏതാണ് എളുപ്പം? നിന്റെ കിടക്ക എടുത്ത് നടക്കാൻ പറയുന്നതാണോ പാപം ക്ഷമിച്ചിരിക്കുന്നു പറയുന്നതാണോ? രണ്ടും എളുപ്പമല്ല. പാപം ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ നിന്നെ അവിടെ തെളിവ് ഇല്ലേ? പാപം ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ തെളിവില്ലെന്ന് അത് എളുപ്പമൊന്നുമല്ല. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ ഇവൻ ശ്രമിക്കുകയാണ്, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാൻ സാധ്യതയുണ്ട്. മഹാപുരോഹിതന് പോലും പാപമോചനം കൊടുക്കാനായിട്ട് അധികാരമില്ല. ആ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ പ്രകാരമുള്ള പാപപരിഹാര ദിവസത്തെ യാഗബലിക്ക് മാത്രമേ പാപപരിഹാരം കൊടുക്കാൻ അധികാരമുള്ളൂ. അബ്സല്യൂഷന്റെ പ്രഖ്യാപനമോട് ഇല്ല. ഞാൻ യഹൂദ പണ്ഡിതന്മാരോട് അടുത്തതയ്ക്ക് പോയി വ്യക്തിപരമായി ചോദിച്ചാണ്, യഹൂദന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം, ഒരു പ്രോക്ലമേഷൻ ഉണ്ടോ? കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും, പക്ഷെ പ്രോക്ലമേഷൻ ഉണ്ടോ? ഇല്ല. അത് യാഗപീഠമാണ് വിളിച്ചറിയുന്നത്. അപ്പോൾ ഒരുവൻ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ വിലയുള്ള പരിപാടിയാ. അവനോട് കിടക്ക എഴുന്നേറ്റ് നടക്കാൻ പറയാൻ എളുപ്പമാണോ? അല്ല, രണ്ടും പ്രയാസമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രന് ലോകത്തിൽ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു അവനോട് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അവൻ നിന്റെ കിടക്ക എഴുന്നേറ്റ് നടന്നപ്പോൾ അവ മനസ്സിലാക്കിയത് ഈ ഗുരു രോഗസൗഖ്യം കൊടുക്കുവാൻ ശക്തിയുള്ളവനെന്ന് മാത്രമല്ല, മറിച്ച് ഈ ഗുരു പാപം മോചിക്കുവാൻ അധികാരമുള്ളവനെന്നാണ്. യേശുവിന്റെ അടുക്കൽ ഈ അമ്മമാർ പാപപരിഹാര ദിവസമൊന്നും അല്ലാത്ത ദിവസത്തിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ കൊണ്ടുവന്നപ്പോൾ അവർ ഏറ്റു പറയുകയായിരുന്നു, ഗുരു നീ അടിച്ചാൽ അഴിയും, നീ ഒഴിച്ചാൽ ഒഴിയും, നീ സ്വതന്ത്രമാക്കിയ സത്യം നിറയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും, പുത്രൻ നിങ്ങളേക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നു എന്നതിൽ നിങ്ങൾ വാസ്തവത്തിൽ സ്വാതന്ത്ര്യമുള്ളവരായി തീർന്നിരിക്കുന്നു. അമ്മമാരുടെ വിശ്വാസമാണ്. ഈ വിശ്വാസവുമായി ഈ പാപം പഠിച്ച അമ്മമാര് അപ്പന്മാര് വന്നപ്പോ ശിഷ്യന്മാർ പറഞ്ഞു, പിള്ളേരെ വേണ്ടി കിട്ടിയിട്ടുള്ള ഇല്ലേ, കുഞ്ഞുങ്ങളെ അവർ തടഞ്ഞു നിർത്തി. യേശു പറഞ്ഞു, എന്റെ മൂത്ത മകൾ എന്നോട് പലപ്പോഴും പറയുന്ന ഒരു വാക്യമാണ്. അവിടെ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ട് ഞങ്ങൾ വേറെ ദിവസം വായിക്കാനിരിക്കുമ്പോൾ ഏത് വാക്യം വായിക്കണം ഇവിടെ എന്താണെന്നറിയാമോ, കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾ തടയരുത്. അവളെന്നും എന്നോട് പ്രസംഗിക്കരുത്, കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരാൻ നിങ്ങൾ തടയരുത്. എന്ത്? ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവർക്കല്ലോ. ദൈവരാജ്യത്തിന്റെ അനുഭവത്തിന്റെ മാതൃകയായി യേശു ശിശുവിനെ കാണിക്കുന്നു. എന്നിട്ട് യേശു പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ദൈവരാജ്യം സ്വീകരിക്കുന്നില്ല എന്നുവരെങ്കിൽ നിങ്ങൾ അതിൽ പ്രവേശിക്കുകയില്ല. എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരികയാണെന്നതിൽ ഞാൻ നിങ്ങളുടെ മകൾക്ക് ഒരു ട്രോഫി കൊടുത്താൽ അത് ആദ്യം അറച്ചൊന്ന് വയ്ക്കും. ഇത് പിള്ളേരെ പഠിത്തക്കാരനാണെന്ന് അറിയത്തില്ലല്ലോ, ഇങ്ങനെ വഴി വരുന്നവരൊക്കെ കൊടുക്കുന്ന ട്രോഫി ഒന്നും മേടിക്കാൻ പിള്ളേരെ പഠിപ്പിക്കരുതല്ലേ, അതൊക്കെ കർശനമായി ഞാൻ നിയന്ത്രിക്കണം. ഇത് നിങ്ങളുടെ വീട്ടിൽ പാസ്റ്റർ പച്ച വരികയാണ്, പാസ്റ്ററിങ്ങളോ പാസ്റ്റർ പച്ച വരുന്ന ഉടനെ നിങ്ങളുടെ കുട്ടിക്ക് ഒരു ട്രോഫി അല്ലെങ്കിൽ ഒരു ലോലിപ്പോ കൊടുക്കുകയാണെന്നതിൽ ആദ്യം അറച്ചു നിൽക്കുന്ന കുട്ടി പോയി അങ്ങ് മേടിക്കും. അതിൽ യാതൊരു നാണവും പിന്നെ ഇല്ല. അതിന്റെ ആദ്യത്തെ ഇനീഷ്യൽ ഇതൊന്ന് മാറിക്കിട്ടണമെന്നേ ഉള്ളൂ. അത് രണ്ട് കൈയോടും കൂടെ ഈ ട്രോഫിക്ക് എന്നാ വിലയുണ്ട്, ഇത് 10 സെന്റിന്റെ ട്രോഫിയാണോ 26 ഡോളറിന്റെ ട്രോഫിയാണോ എന്നൊക്കെ ചോദിക്കാൻ നിൽക്കുന്നില്ല. ഇത് ഏത് ഹോട്ടലുണ്ടാക്കിയാണെന്നില്ല. ഇതൊരു ട്രോഫി കൊടുത്താൽ ആ കുഞ്ഞെന്തിനെ സ്വീകരിക്കും. നിങ്ങൾ തിരിഞ്ഞൊരു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കുന്നില്ല എന്നുവരെങ്കിൽ, ദൈവരാജ്യം കൈക്കൊള്ളുന്നില്ല എന്നുവരെങ്കിൽ നിങ്ങൾ അതിന് യോഗ്യരല്ല, നിങ്ങളത് പ്രവേശിക്കുകയില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ജീവിതമേ, ദൈവത്തിന്റെ പുത്രൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് വീണ്ടും ജനിക്കുന്നില്ല എന്നുവരെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടത്താൽ നീ പുതുതായി ജനിക്കുന്നില്ല എന്നുവരെങ്കിൽ, ദൈവത്തിന്റെ രാജ്യത്തിൽ നിനക്ക് ഭാഗമില്ല, നീ അതിൽ പ്രവേശിക്കുകയില്ല. നീ ഒരു ശിശുവിനെ പോലെ തന്നെ താൻ താഴ്ത്തി വിനയപ്പെടുത്തി ഇല്ലായ്മ ചെയ്ത് നിന്നെ തന്നെ നീ സ്വാധീനമില്ലാത്തവനായി തീർത്ത് ഒരു ദാസനെ പോലെ വിളങ്ങിയില്ല എന്നുവരെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. ഒരു ശിശുവിനെ പോലെ ഉത്സാഹത്തോടും താല്പര്യത്തോടും ആർത്തിയോടും കൂടി ദൈവത്തിന്റെ ഈ ദാനമാകുന്ന വചനത്തെ നീ ഒരു ശിശുവിനെ പോലെ കൈക്കൊള്ളുന്നില്ല എന്നുവരെങ്കിൽ ഈ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. എന്താണെന്നറിയാമോ? നീ ഒരു ശിശുവിനെ പോലെ സ്വീകരിച്ചാൽ നീ ദൈവരാജ്യത്തിൽ കടന്നിരിക്കും. നീ ഒരു ശിശുവിനെ പോലെ വിനയപ്പെടുത്തി, നീ ഒരു ശിശുവിനെ പോലെ താഴ്ത്തി, നീ ഒരു ദാസന്റെ ജോലി ചെയ്യുവാനായി നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ നീ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നിന്നിൽ ക്രിയ ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിന്റെ മകനായി തീർന്നിരിക്കുന്നു. നീ ദൈവരാജ്യത്തിന് അവകാശിയായി തീർന്നിരിക്കുന്നു. മറിയെ പോലെ നീ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, നല്ലൊരവകാശം നീ പ്രാപിച്ചിരിക്കുന്നു. അളവുമൂ നിനക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. ഒരുവന് പോലെ വന്യപ്പെടുത്തുവാൻ മേലാത്തതായ സ്ഥിരമായ ഒരു അനുഗ്രഹം അവൻ നിന്റെ മേൽ വെച്ച് അവൻ നിന്നെ തന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടും. ഇന്ന് രാത്രി ഒഴിഞ്ഞ കൈകളോടെ, വിനയപ്പെട്ട ഹൃദയത്തോടെ, താഴ്മയുള്ള മനസ്സോടെ ദൈവത്തിന്റെ പുത്രനിൽ കൂടെ സ്വർഗത്തിലെ ദൈവം ധാരാളമായി നമ്മുടെ മേൽ വർഷിക്കുന്ന ഈ ജീവരസത്തെയും അതിന്റെ കൃപയെയും അനുഭവിപ്പാൻ നമുക്കൊരു ശിശുവിനെ പോലെ താഴാം, ഒരു ശിശുവിനെ പോലെ സ്വീകരിക്കാം. ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും ക്രിയ ചെയ്യുന്നതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ പുത്രൻ നമ്മുടെ ജീവിതങ്ങളിൽ മഹത്വമെടുക്കട്ടെ.